2020 ഓഗസ്റ്റ് 12 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. നോഹയുടെ പേടകത്തിൽ കലിയുടെ അപഹാരം. പെരുമഴയും കൊടുങ്കാറ്റും കലിവൂണ്ട് നിൽക്കെ കുടജാദ്രിയുടെ മുകളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. കൂടെയുണ്ടായിരുന്ന പരദേശിയായ സന്യാസി എവിടെയെന്ന് അറിയില്ല. ഈ വിശ്വപ്രകൃതിയെ മുഴുവൻ കാണാവുന്ന ആ മലമുകളിൽ മണ്ണിനെ കെട്ടിപ്പിടിച്ച് ദേവി എന്നൊരു വിളി. കൊടുങ്കാറ്റ് ശമിച്ചു. മഴ നേർത്ത് ചെറുകാറ്റിൽ അലിഞ്ഞു. ഇപ്പോഴും എനിക്കു കാണാം കൈവെള്ളയിൽ എന്നെയെടുത്ത് ഉമ്മ വെച്ച മഹാദേവിയെ. 3 കൊല്ലവും ക്ഷുഭിതയായ പ്രകൃതി നമ്മെ മുച്ചൂടും മുക്കാൻ കലിപൂണ്ട് നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ അനുഭവം കണ്ണിൽ നിറയുകയാണ്. ആക്രാന്തം മൂത്ത ജന്മങ്ങളെ തൽക്കാലം മറക്കാം. എന്താണ് പ്രതിവിധിയെന്ന് ചിന്തിക്കാം. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഒരേ സ്വഭാവമുള്ള കുറെ കോശങ്ങൾ ഒത്തുചേർന്നാണ് കലകൾ രൂപപ്പെടുന്നതെന്നും കുറെ കലകൾ ഒത്തുചേർന്നാണ് ഒരു ഓർഗൻ ഉണ്ടാകുന്നതെന്നും കുറെ ഓർഗനുകൾ ചേർന്നാണ് ഒരു ജീവശരീരം രൂപപ്പെടുന്നതെന്നും ശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കൈയും കാലും ഹൃദയവുമെല്ലാം ഓരോ ഓർഗനാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുന്നതും വെറുക്കുന്നതും വെട്ടിപ്പിടിക്കുന്നതും നശിപ്പിക്കുന്നതും മാറോടണയ്ക്കുന്നതുമെല്ലാം അതേ ഓർഗൻ കൊണ്ടുതന്നെ. പേമാരിയും ഉരുൾപൊട്ടലും നമ്മുടെ സാങ്കേതിക കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് നീങ്ങുകയാണ്. കുറെ പാവം മനുഷ്യർ പ്രാണനോടെ മണ്ണിനടിയിൽ അകപ്പെടുന്നു. ചീന്തരുത് പശ്ചിമഘട്ട പർവ്വതനിരയെന്ന് മാധവ ഗാഡ്ഗിൽ പറഞ്ഞതിനെ നമ്മുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയക്കാരും കപട വികസനവാദികളും ചേർന്ന് തച്ചുടച്ചു. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്ന വെട്ടിപ്പിടിക്കലുകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും തൂത്തുനീക്കാൻ നടത്തിയ യത്നം കൂടെ നിൽക്കേണ്ടവർ തന്നെ മുന്നിട്ടിറങ്ങി ഇല്ലാതാക്കി. വെട്ടിനിരത്തൽ എന്ന പേരിൽ അതിനു മുൻപും വി എസ് പരിഹാസ്യനായിട്ടുണ്ട്. ആ പരിഹാസം ചമച്ചവരും അതിന് വളവും വെള്ളവും ലഹരിയും പകർന്നവരും ഇപ്പോൾ എന്തു പറയുന്നു എന്ന് കേൾക്കുന്നില്ല. ഒരു പനി വന്നാലോ ഇപ്പോഴത്തെ നിലയിൽ കോവിഡ് വന്നാലോ ആഴ്ചകൾക്കപ്പുറം അതിന്റെ ആവേശിക്കൽ ശരീരങ്ങളിൽ കുടിപാർക്കില്ല. പക്ഷേ പ്രകൃതിക്ക് പനി വന്നാൽ അതല്ല സ്ഥിതി. അത് പേമാരിയായും കൊടുങ്കാറ്റായും ഉരുൾപൊട്ടലായും വെള്ളപ്പൊക്കമായും വരാം. അതാണ് നമ്മൾ കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതു പാതിരാവിലും ഉറങ്ങാൻ ഏതെങ്കിലും ഒരു കൂട്ടുമതിയെന്ന് കരുതുന്നവരുടേതല്ല ഈ വിശ്വപ്രകൃതി. അവരുടെ ജാഥകൾ പല രൂപത്തിലും ഭാവത്തിലും കടന്നുപോകുന്നുണ്ട്. സമരമായും സത്യഗ്രഹമായും ടെലിഫിലിമായും സീരിയലായും അത് വരാം. ആവാസ വ്യവസ്ഥകൾ കേൾക്കുന്ന പരിക്കുകൾ വ്രണമായി പൊട്ടിയൊലിച്ച് പേമാരിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലുമായി പുറത്തുവരാൻ നീണ്ട വർഷങ്ങളെടുക്കും. 10 മുതൽ 30 അതിലധികമോ വർഷങ്ങൾക്ക് ശേഷമാവും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമാവുക. അതുകൊണ്ടാണ് 1 നൂറ്റാണ്ട് മുൻപ് ശ്രീനാരായണ ഗുരു അരുളി ചെയ്തത് പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന്. ഒരു വ്യവസ്ഥയുമില്ലാതെ ഈ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു ജീവിവർഗമേ ഈ ഭൂമുഖത്തുള്ളൂ. അത് മനുഷ്യനാണെന്നും അവന്റെ ചെയ്തികൾക്ക് ഒരു വ്യവസ്ഥയുമില്ലെന്നും ഗുരു പറഞ്ഞു. പ്രകൃതിയെ ഇങ്ങനെ വ്യവസ്ഥയില്ലാതെ ചീന്തരുതേ എന്ന ആ മുന്നറിയിപ്പ് നമ്മൾ കേട്ടില്ല. അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. വി എസ് സർക്കാരിന്റെ കാലത്ത് നടന്ന 3 കുടിയൊഴിപ്പിക്കൽ, അതിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാവി കൂടി മണ്ണിട്ട് മൂടുന്ന അവസ്ഥയിലാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം 10 വർഷം പിന്നിട്ടപ്പോൾ കേരളം വെള്ളത്തിലായി. 483 ജീവനുകൾ പ്രാണനോടെ മണ്ണിനടിയിലായി. 40,000 കോടി രൂപയുടെ നാശനഷ്ടം. അടുത്ത വർഷം പ്രളയം വിഴുങ്ങിയത് 121 ജീവനുകൾ. തുടർച്ചയായി 3 കൊല്ലവും അതേ കാലയളവിൽ ഭൂമിയെ കിടുക്കിക്കൊണ്ട് പേമാരിയും കൊടുങ്കാറ്റുമെത്തി. തീരെ പ്രതീക്ഷിക്കാത്ത മേഖലയിലാണ് ഇക്കുറി പ്രകൃതി താണ്ഡവം തുടങ്ങിയത്. വേദനയോടെ മാധവ ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത് വായിക്കാം. എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതമായി സുഖമായി ജീവിക്കുന്നു. എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട ആ പാവങ്ങൾ മണ്ണിനടിയിലും. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ. കുടിയേറ്റം പ്രധാനമായും 2 തരത്തിലാണ് സംഭവിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിന്റെ വിഷകന്യകയിൽ പറയുന്നത് പോലെ, കുടിയേറി പ്രകൃതിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടവരും ജീവൻ നിലനിർത്താനായി പിന്നെയും പോരടിച്ച് ജീവിക്കുന്നവരും. മറ്റൊന്ന്, ഭൂമിയും അധികാരവും സ്വന്തമാക്കാൻ ആർത്തിപൂണ്ടെത്തിയവർ. അവരാണ് പ്രകൃതിയുടെ യഥാർത്ഥ കൊലയാളികൾ. അവർക്ക് എല്ലാ ഒത്താശകളും ചെയ്യാൻ എല്ലാ പാർട്ടിയിലും പെട്ട നേതാക്കളുണ്ടാവും. 3 ദൌത്യത്തിൽ അത് കണ്ടതാണ്. പിൽക്കാലത്ത് 3 ചെന്നുപെട്ട ശ്രീറാം വെങ്കിട്ടരാമന് വീണ ഊരാക്കുടുക്കുകളും നമ്മൾ കണ്ടു. ചേമ്പിലെയോ വാഴയിലെയോ കൊണ്ട് തലമറച്ച് മഴയിലൂടെ നടന്ന് പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്ന ഒരു ബാല്യമുണ്ടായിരുന്നു കേരളത്തിന്. സൗമ്യമായി പെയ്യുന്ന നേർത്ത മഴ, നൂലിഴ പോലെ പെയ്തിറങ്ങുന്ന ആ മഴ മണ്ണിലേക്ക് താണുതാണ് ചെറുനീരുറവയായി മാറിയിരുന്നു. അതിൽ പരൽമീനുകൾ തുള്ളിക്കളിച്ചിരുന്നു. ഇടയ്ക്കിടെ മാത്രം ഒന്ന് തിമിർത്ത് ഉലഞ്ഞാടുന്ന ആ പ്രണയമഴക്കാലം എങ്ങോ പോയി മറഞ്ഞു. അങ്ങ് ദൂരെ നിന്ന് അനുരാഗ പാരവശ്യത്തോടെ പെയ്തെടുക്കുന്ന ആ മഴയെ ഇങ്ങിനി തിരിച്ചുവരാത്ത വിധം മനുഷ്യചെയ്തികൾ നാശമാക്കി. പെട്ടെന്ന് അലറി പെയ്ത് എല്ലാം തച്ചുടച്ചു പോകുന്ന പ്രളയമഴയിലേക്ക് കാലം എടുത്തെറിയപ്പെട്ടു. നോഹ എന്ന പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു, മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ, പിന്നെ ഒരു കപ്പൽ നിർമ്മിച്ച് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ഇണകളെ മാത്രം അതിൽ പ്രവേശിപ്പിക്കാൻ, അന്നുവരെ ഉണ്ടായിരുന്ന സർവ്വതിനെയും പ്രളയത്തിൽ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചിരുന്നു. ക്രൈസ്തവ ഇസ്ലാം മതവിശ്വാസികളുടെ ഈ വേദപാഠം തന്നെയാണ് ഭാരതീയ വിശ്വാസ സംഹിതയിൽ നമ്മൾ അതിനു മുൻപേ വായിച്ചത്. കലികാലമെന്നത് മനുഷ്യന്റെ ആർത്തിയെ തന്നെയാണ് വരച്ചു കാണിക്കുന്നത്. എന്തു കിട്ടിയാലും മതിവരാതെ പരക്കം പായുന്ന മനുഷ്യരെ നോഹയുടെ പേടകത്തിന് ആവശ്യമില്ല.